You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ശേഷം ബിസിനസ് രംഗത്തേക്ക് തിരിഞ്ഞ ഒട്ടേറെ മലയാളികളുണ്ട്. ഇതിൽ ചെറുകിട ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് പലരും. ഇത്തരത്തിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർ പല രീതിയിലുള്ള വെല്ലുവിളികൾ ആദ്യകാലങ്ങളിൽ നേരിടുന്നു. ഇതേക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി കുറച്ചു പേരുടെ അനുഭവങ്ങൾ തേടുകയാണ് SBS മലയാളം. 7 വർഷമായി മെൽബണിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തി വരികയാണ് രഞ്ജു തോമസ്. ആദ്യം സ്വന്തമായ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ ശ്രമിച്ച രഞ്ജു ഇതിനു പുറകിലുള്ള നൂലാമാലകൾ കാരണം നിലവിലുള്ള ഒരു വർക്ക്ഷോപ്പ് വാങ്ങിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നിട്ടും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ലെന്ന് രഞ്ജു പറയുന്നു.
എനിക്ക് മനസ്സിലായി, ഞാൻ എത്രത്തോളം റൈറ്റ് ആണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായത് എത്ര 7 ഇയേഴ്സിൽ ഞാൻ മനസ്സിലാക്കണേ, നമ്മളെ ആസ് എൻ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞവര് നമ്മളൊരു ട്രേഡി ആയിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു 50% അതൊരു വലിയ ചലഞ്ച്. അത് ട്രേഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഹൗ നമ്മളത് ചെയ്യുന്നു. നമ്മൾ ഒക്കെ യു ആർ മെന്റ് ടു ഡു IT, വൈറ്റ് കോളർ ജോബ്സ്, അതാണ്. അതൊരു വലിയ ചലഞ്ചാണ്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റേറ്റ് ഐസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ടഫ് ഇൻഡസ്ട്രി. അത്
കുടിയേറിയെത്തുന്ന ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളവരെ പറ്റിയുള്ള പ്രതിച്ഛായ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രഞ്ജു ആദ്യം കരുതിയിരുന്നില്ല.
എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇതൊരു ട്രേഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാവരും ടഫ് ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ ആ ഫസ്റ്റില് ഒരാളെ ഇപ്പൊ നമ്മൾ മീറ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഐസ് ബ്രേക്ക് ചെയ്യണ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമ്മുടെ എപ്പോഴും ഒരു ടഫ് സൈഡാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടിയാക്കുന്ന പിക്ചർ അങ്ങനെയാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും അവർക്ക് കിട്ടിയാക്കുന്ന പിക്ചർ ഒക്കെ ദേ ആർ മെയ്ഡ് ടു ഡു IT, സോഫ്റ്റ്വെയർ തിങ്സ്, ഓൾ ദ തിങ്സ്, അല്ലാണ്ട് മെക്കാനിക്ക് അല്ല. പേഴ്സണലി ചോദിച്ച പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ ഡയറക്ട്ലി ചോദിച്ചേക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ മെക്കാനിക്സിനെ കാണുന്നത് വളരെ കുറവാണ്. സോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അതുകൊണ്ടാണ് ആൾക്കാർ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് ഒരു പാർട്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവര് ദേ തിങ്ക് ദാറ്റ് വി ഡോണ്ട് നോ ദാറ്റ്, അവർക്ക് നമുക്കത് അറിയില്ല എന്നുള്ള തോന്നലാണ് അവർ സംസാരിക്കുന്നത്. നോട്ട് ഫിറ്റ് ഫോർ ദി ഇൻഡസ്ട്രി നമുക്ക് സ്വന്തം തോന്നുന്ന ഒരു സ്റ്റേജാണ്, സ്വന്തമായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഈ ഇൻഡസ്ട്രി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്. അതേപോലെ തന്നെ പല ഇൻഡസ്ട്രികളിലും ആ ഉള്ള വർക്കിലുള്ള ഒരു ചില സ്ഥലത്ത് പറയുകയാണെങ്കിൽ ചില കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ ദേ ആക്ച്വലി മെയ്ഡ് ഫോർ ദാറ്റ് ഇൻഡസ്ട്രി എന്ന് പറയും.
ഇന്ത്യയിൽ നിന്നെത്തുന്നവർക്കുള്ള സ്റ്റീരിയോടൈപ്പിംഗ് മൂലം നേരിട്ട പ്രതിസന്ധി മറികടക്കാൻ ഒട്ടേറെ വഴികൾ രഞ്ജു പരീക്ഷിച്ചതായി പറയുന്നു. ഇതിൽ പരാജയപ്പെടുമെന്ന് ഭയന്ന് ബിസിനസ് വിൽക്കുന്ന കാര്യം വരെ അദ്ദേഹം പരിഗണിച്ചു. എന്നാൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ രഞ്ജുവിന് സാധിച്ചു.
ഞാനൊരു ഫസ്റ്റ് 2 ഇയേഴ്സിന്റെ ഇടയിലൊക്കെ ഒരു 2 times അങ്ങാണ്ട് ഞാൻ ബിസിനസ് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട് വിൽപ്പിക്കാനായിട്ട്. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് വരെ വിചാരിച്ച ടൈമുകളുണ്ട്. ഞാൻ കുറെ ആൾക്കാരെ അറിയാവുന്ന സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ അറ്റ്ലീസ്റ്റ് 10 പേരില് 8 പേര് റിജക്ട് ചെയ്ത് കഴിയുമ്പോ 2 പേര് സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ 2 പേര് സംസാരിക്കുന്നവർ എന്നോട് പറഞ്ഞ പോയിന്റ് ഇതാ, ദിസ് ഈസ് വൈ വി ആർ റിജക്ടിങ് യു ഓൾ പീപ്പിൾ ഫ്രം യുവർ പ്ലേസ് ഫ്രം യുവർ കമ്മ്യൂണിറ്റി. എനിക്ക് മനസ്സിലായത് അവരുടെ ഒരു പ്രോബ്ലം അല്ല, അവര് നമ്മളെ അറിഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്യുന്നതല്ല, അവർക്ക് കിട്ടിയേക്കുന്ന പിക്ചർ ഇങ്ങനെ ആയതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ടാറ്റിക്സ് മാറ്റണം. നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നേരത്ത് ഞാനിപ്പോ പറഞ്ഞുതരാം, എന്റെ ഇവിടെ വന്ന എംപ്ലോയീസിന്റെ അടുത്ത് ഞാൻ പറയണേ, നമ്മളൊരു ഒരു പാർട്സ് ഓർഡർ ചെയ്യാൻ വിളിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാ അതിന്റെ ഒരു കോൾ സെന്ററിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഇതിന്ന് വിളിക്കുമ്പോൾ എല്ലാവർക്കും അതിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ആ ടാറ്റിക്സ്. ആ ടാറ്റിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഐസ് ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഒരു ഒരു റെക്കേഴ്സ് വിളിച്ചിട്ട് ഞാൻ പറയണേ, ഓക്കെ എനിക്കൊരു ടൊയോട്ട കൊറോളയുടെ ഓടപ്പം പോകണം എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ തിങ് ഈ സ്റ്റാർട്ട് ആസ്കിങ് ടു മെനി ക്വസ്റ്റ്യൻസ്, വിച്ച് ഇയർ കൊറോള, ഏത് മോഡല്, ഏത് എഞ്ചിൻ നമ്പർ, വാട്ട് ഈസ് ദ വിൻ നമ്പർ, ഏത് സീരീസ് ആണ്, എല്ലാം നേരെ വെച്ച് ഞാൻ അത് വിളിക്കാതെ അപ്പൊ ഹി ഈസ് തിങ്കിങ് ഫ്രം ദ അതർ എൻഡ്, അയാൾ ചോദിക്കുന്നത് ഞാനൊരു ഡമ്പ്, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ പിന്നെ കുറെ ടൈം എടുക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ വിളിക്കുമ്പോ ഓക്കെ ഐ ആം കോളിംഗ് ഫ്രം മൈ മെക്കാനിക്കൽ ബേർഡ്, വി ഹാവ് വാണ്ടഡ് 2012 കൊറോള വടപ്പം 2ZR Series 1 Series 2. അവർക്ക് ഭയങ്കര എളുപ്പമായി, അവർ നേരെ കമ്പ്യൂട്ടറിൽ പോകുന്നു, ഇന്ന പോകുന്നു, ഇന്ന ഒരു 2.5 liter എഞ്ചിൻ, ഓക്കെ ഗുഡ് താങ്ക്സ് മൈ സെൻഡിങ് ടു യു. ഭയങ്കര എളുപ്പമായി. ആ ഒരു ടാറ്റിക്സ് പഠിച്ചെടുക്കാൻ അതിന്റെ നമ്മുടെ ഫോർമുലാസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഞാൻ എടുത്തു. എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, ഇവരെന്തുകൊണ്ട് നമ്മൾ റിജക്ട് ചെയ്യുന്നു, അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം.
ബിസിനസ്സിലിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ആദ്യകാലങ്ങളിൽ ബിസിനസ്സിനായുള്ള വർക്കിംഗ് ക്യാപിറ്റൽ സ്വരൂപിക്കുക പ്രധാന വെല്ലുവിളികളിലൊന്നാണെന്ന് വിക്ടോറിയയിലെ ജീലോങ്ങിൽ ലോജിസ്റ്റിക്സ് കമ്പനി നടത്തുന്ന ഷാൻഡോ കല്ലേലി പറയുന്നു. അതുകൊണ്ട് തന്നെ ഏറെ കാലങ്ങളോളം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ബിസിനസ് നടത്തുകയായിരുന്നു അദ്ദേഹം.
ഓസ്ട്രേലിയ പോലെയുള്ള ഒരു രാജ്യത്ത് നമുക്ക് ലേബർ കോസ്റ്റും അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ കണ്ടെത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടും പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. അപ്പൊ നമ്മളൊരു ചെറിയ വണ്ടിയിൽ നിന്ന് ആദ്യം തന്നെ നമ്മളൊരു ഡ്രൈവറായിട്ട് തുടങ്ങി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 6 വർഷം കൊണ്ട് ഒരു 5-6 പേര് എന്റെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ മൈ ഓൺ കമ്പനിയിൽ. ഞാനതിനെ ലൈസി ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി നെയിമിലാണ് ഇപ്പൊ ഈ ട്രാൻസ്പോർട്ട് ബിസിനസ് ഞാൻ റൺ ചെയ്യുന്നത്. എനിക്ക് ഇത് കൂടാതെ ചെറിയൊരു കേറ്ററിംഗ് ബിസിനസ്സും ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ക്ലബ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. കേറ്ററിംഗ് ബിസിനസ് എനിക്ക് കൂടുതലും വീക്കെൻഡ്സിലാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്വന്തമായ കിച്ചണും ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അതിൽ ഡൈനിങ്ങും ടേക്ക് അവേ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തു മോർ നമ്മളെ ഇവന്റ്സിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട്.
ചിലവ് കുറവിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമല്ല. ലോജിസ്റ്റിക്സ് കമ്പനിയിൽ ഡ്രൈവർമാരുടെ കുറവ് വന്നാൽ അത് ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡ്രൈവറായും ഇപ്പോഴും ബിസിനസ്സിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു.
വർക്ക് ഫോഴ്സ് ആണ് ലോജിസ്റ്റിക്. എന്റെ ബിസിനസ്സിൽ ഏറ്റവും പ്രോബ്ലം ആയിട്ടുള്ള ഒരു സംഭവം ഈ വർക്ക് ഫോഴ്സ് ആണ്. കാരണം അവരില്ലാതെ ഇത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ചില സമയത്തൊക്കെ ചിലവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചിലപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ഏബിൾ ആയിരിക്കണം, അതിനെ പോകാനായിട്ട് നമ്മൾ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ ഒരു സംഭവം. അപ്പോ ഇതൊന്നും നമ്മുടെ ഫാമിലിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം പോകേണ്ടത്. കാരണം കുട്ടികളും വൈഫൊക്കെ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് അവര് എപ്പോഴും നമ്മളുടെ അവൈലബിലിറ്റി, ഒരു ബിസിനസ് ആവുമ്പോൾ അയാള് 24 hours അവൈലബിൾ ആയിരിക്കണം.
ബിസിനസ്സിൽ ആവശ്യമായ വായ്പ ലഭിക്കാൻ കുടിയേറിയെത്തുന്നവർക്ക് ആദ്യകാലങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയരാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഇപ്പൊ വണ്ടികളെല്ലാം നമ്മള് ഒരു ബാങ്കിൽ നിന്ന് അതിന്റെ ലോണാണ്. അതിന് നമ്മള് എല്ലാ വീക്കും നമ്മള് റീപേ ചെയ്യാവുന്ന രീതിയിൽ. പിന്നെ നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 വർഷം കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ ഈ രീതിയിലേക്ക് എത്തിച്ചത്. അപ്പോ എന്റെ ഒരു ആദ്യത്തെ ഒരു 3-4 വർഷത്തെ സേവിങ്സും പിന്നെ വൈഫും എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ അതർ ബിസിനസ്സിൽ നിന്നും കുറച്ചൊക്കെ പൈസകളൊക്കെ രൂപീകരിച്ചും പിന്നെ ചെറിയ അവർക്കുള്ളത് പോലെയൊക്കെ തന്നെ ക്രെഡിറ്റ് കാർഡുകളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ആദ്യത്തെ ഒരു 4 വർഷത്തോളം ഞാൻ സ്റ്റുഡന്റ് സ്റ്റാറ്റസിലായിരുന്നു. ആ സമയത്ത് നമുക്ക് ലോൺ കിട്ടാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഈ 4 വർഷ ഗ്യാപ്പിൽ ഞാനിങ്ങനെ ഒരു 6-7 വണ്ടികളിലേക്ക് മാറാൻ ഉള്ള ടൈം ഗ്യാപ്പ് വരാനൊരു കാരണം അതായിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു വണ്ടി എന്ന് പറയുന്നത് ചെറിയൊരു ഒരു 20,000 രൂപ $20,000 മുതൽ ഇവിടെക്കുള്ള ഒരു വണ്ടിയായിരുന്നു. അത് മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് അന്നും സാധിക്കുമായിരുന്നു. പിന്നെ 6-7 വണ്ടികളിലേക്ക് കടക്കാനായിട്ട് കുറച്ച് സമയമെടുത്തു. നമ്മള് PR ഒക്കെ ആയി, സിറ്റിസണൊക്കെ ആയി. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ സേവിങ്സിലൂടെയാണ് നമുക്ക് നമ്മൾ എലിജിബിൾ ആവണല്ലോ, ഒരു ലോൺ കിട്ടണമെങ്കിൽ എലിജിബിൾ ആവണം. ഇവിടുത്തെ ഓസ്ട്രേലിയൻ ടാക്സേഷൻ ലോ അനുസരിച്ച് എവരി 3 months നമ്മള് ബിസിനസ് ആക്ടിവിറ്റി സ്റ്റേറ്റ്മെന്റ് നമ്മള് ഫയൽ ചെയ്യണം നമ്മളുടെ കിട്ടുന്ന ഇൻകത്തിന്റെ ബേസിൽ. അപ്പോ അതെല്ലാം അപ്പൊ നമ്മളുടെ ഓരോ 3 മാസം കൂടുമ്പോഴുള്ള നമ്മുടെ പാസ്റ്റ് ബിസിനസിന്റെ ആ ഒരു ക്യാരക്ടറും അതിലത്തെ സേവിങ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനായിട്ട് കുറച്ചും കൂടെ എലിജിബിലിറ്റിക്ക് അത് സഹായിച്ചു. കാരണം നമുക്ക് ഇവിടെ വേറെ സെക്യൂരിറ്റി, നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നമുക്ക് വേറെ സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് സ്വന്തമായി വീടുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായ ഒരു സാലറി സ്ലിപ്പ് കാണിക്കാൻ ബിസിനസ്സുകാരനായതുകൊണ്ട് ഇല്ല. അപ്പൊ എല്ലാം നമ്മളുടെ ബിസിനസ് ഇൻകം മാത്രമേ ബാങ്ക് എടുക്കുള്ളൂ. അതും അറ്റ്ലീസ്റ്റ് 3 years ഓൾഡ് ആയിട്ടുള്ള ബിസിനസിന്റെ ബിസിനസ് ആക്ടിവിറ്റി സ്റ്റേറ്റ്മെന്റ്, ഇൻകം ടാക്സ് റിട്ടേൺ മാത്രമേ ബാങ്കുകൾ വാല്യൂബിൾ ആയിട്ട് എടുക്കുള്ളൂ. അപ്പോ നമ്മുടെ വൈഫിന്റെ സാലറി സ്ലിപ്പും നമുക്കൊരു ഗ്യാരണ്ടർ ആയിട്ട് കാണിക്കേണ്ട ഒരു അവസ്ഥ. അപ്പോ പുതിയതായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരു സെക്യൂർ ആയിട്ടുള്ള ഇൻകം കാണിക്കാനായിട്ട് വേണം. എന്നാലേ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ബാങ്ക് തരുള്ളൂ, വണ്ടികൾക്ക് ലോൺ ആയാൽ പോലും.
കുടിയേറിയെത്തുന്നവർ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളിൽ മറ്റൊന്നാണ് ഓസ്ട്രേലിയൻ നിലവാരം ഉറപ്പുവരുത്തുന്ന കാര്യം. ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ആവശ്യമായ നിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള വെല്ലുവിളികൾ പലരെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട്. എന്നാൽ വീട്ടിൽ നിന്ന് ആദ്യം സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെറിയ രീതിയിൽ കേറ്ററിംഗ് ചെയ്തിരുന്ന ടോമി വർഗീസ് നിലവാരം ഉറപ്പുവരുത്തുന്നതിനായി സിഡ്നിയിൽ ടേക്ക് അവേ റെസ്റ്റോറന്റ് തുടങ്ങുകയായിരുന്നു.
ചുരുക്കത്തിൽ ഫാമിലി ഡെവലപ്പ് ചെയ്യുന്നതോറും നമുക്ക് സമയമില്ലാതെ പോയി. ഫുൾ ടൈം ജോബ് എനിക്ക് ഉണ്ടായിരുന്നതാണ് ഓൾറെഡി ഒരു ജോബ്. അതിലേക്ക് പോവാൻ പറ്റാതെ ഷിഫ്റ്റ് സ്വാപ്പിങ്ങും അങ്ങനെ ലീവ് എടുക്കണമെന്നും പ്രാക്ടിക്കലായിട്ട് നടക്കാത്തത് കൊണ്ട് വേറെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഇൻഡസ്ട്രിയിലേക്ക്. ഫുഡ് വീട്ടിൽ നിന്ന് പതുക്കെ ചെറുതായിട്ട് കൂട്ടുകാർക്ക് 10 ബിരിയാണി ഒക്കെ ആയിട്ട് തുടങ്ങിയതാണ്. അതൊരു ചെറിയ ടേക്ക് എവേ അനുഷ്ഠാന റെസ്റ്റോറന്റ്. ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ചലഞ്ചസ് സ്റ്റാർട്ടപ്പിൽ ഒരുപാട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ബേസിക്കലി ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ ഇൻഡസ്ട്രിയിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ശരിക്കും. അതാണ് എന്റെ ഏറ്റവും വലിയ ചലഞ്ച്. കാരണം എന്റെ ബാക്ക് ഞാൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന ഇതിലേക്ക് സ്റ്റോക്ക് ബ്രോക്കിങ്ങിലായിരുന്നു ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്നത് ഇന്ത്യയിൽ. ഞങ്ങളുടെ നാട്ടിൽ വീട്ടിൽ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന് ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ചെറിയൊരു വീട്ടിലെല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങൾ എൻ്റർ ചെയ്ത വീട്ടിലേക്ക്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അൺഒഫീഷ്യൽ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് കിച്ചൺ റെസ്റ്റോറന്റിലേക്ക് മാറ്റിയത്. കാരണം അൺഒഫീഷ്യൽ ആയിട്ട് ചെയ്യുമ്പോഴുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്, അത് പലർക്കും അറിയില്ല.
ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഓരോ മേഖലയ്ക്കും വ്യത്യസ്തമായ നിയമവ്യവസ്ഥകൾ ഓസ്ട്രേലിയയിൽ പാലിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ കുടിയേറിയെത്തുന്നവർ പലരും ബുദ്ധിമുട്ട് നേരിടാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു.
നമ്മൾ കൗൺസിലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ട് അവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മൾ ഇപ്പൊ ബ്ലാങ്ക് ആയിട്ട് പോകാമെന്ന് വെക്കുക, സപ്പോസ് അവര് നമുക്ക് എടുത്തു തരുന്ന കുറച്ച് പ്രിന്റ് ഔട്ട്സുകളും കുറച്ച് നമുക്ക് നമ്മൾ നെറ്റിൽ കണ്ട ആ കുറെ ഇൻഫോർമേഷൻ തന്നെയാണ് അവർ തിരിച്ചു ഇങ്ങോട്ട് തരിക. നിങ്ങൾ പോയിട്ട് ഈ ഇൻഫോർമേഷൻ ചെക്ക് ചെയ്യൂ പറഞ്ഞ കുറെ ബുക്ക്ലെറ്റ്സും കുറെ പേപ്പേഴ്സും അവർ പ്രിന്റ് ചെയ്ത് തരും, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് അപ്രോച്ച് ചെയ്യുന്ന രീതികളുണ്ട്. നമ്മൾ ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതായത് ഡിപ്പാർട്ട്മെന്റ് ഞാൻ അപ്രോച്ച് ചെയ്ത് അങ്ങനെയാണ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് നെറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇമെയിൽ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് പേഴ്സണൽ ആയിട്ട് ചെന്ന് കണ്ട് എന്റെ പ്രശ്നം എങ്ങനെയാണ്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട് ചോദിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫോർമേഷൻ ഭയങ്കര പാട് തന്നെയാണ് നമ്മളത്, പക്ഷെ അന്വേഷണം കിട്ടാണ്ടും ഇല്ലാട്ടോ. ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് പലരും ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുക്കാതെ ഇങ്ങനെ ആ ഒരു ജസ്റ്റ് അതിൽ തന്നെ നോ റിസ്ക് അതിനെ പോയി പിടിക്കുന്നത്. അത് റിസർച്ച് ആണ്. നമ്മളതിന് പിന്നാലെ ഒരു നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ തന്നെ പറ്റും. പക്ഷെ പലരും ആരെങ്കിലും അടുത്തുള്ള ഒരാളോട് ചോദിക്കും ഇതിനെ ചെയ്യാൻ പറ്റുമോ, അപ്പൊ പലരും ഡിമോട്ടിവേറ്റ് ചെയ്യും. ട്രേറ്റ് ചെയ്ത് കൗൺസിലിൽ ചെന്ന് സംസാരിക്കുക അതൊന്നും പലരും ചെയ്യില്ല. പലർക്ക് താല്പര്യമില്ല, പറ്റാറുമില്ല. പക്ഷെ നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് പ്രോപ്പർ പ്രൊഫഷണൽ വേയിൽ അപ്രോച്ച് ചെയ്താൽ ഡെഫിനറ്റ്ലി യു കാൻ ഡു ഇറ്റ്.
ഇപ്പോൾ നമ്മൾ കേട്ട പ്രതിസന്ധികൾ അതിജീവിച്ചാൽ മാത്രമാണ് ഓസ്ട്രേലിയയിൽ വിജയകരമായി ഒരു ബിസിനസ് നടത്താൻ കഴിയൂ. അധികൃതരിൽ നിന്ന് വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പുറമെ വിജയകരമായി ബിസിനസ് നടത്തുന്നവരിൽ നിന്ന് പുതുതായി എത്തുന്നവർ കൂടുതൽ മാർഗനിർദ്ദേശം തേടുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു.
Enjoy more stories in your language by visiting sbs.com.au.